നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക. നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നിങ്ങളുടെ അയൽക്കാരുമായി ഒരു തർക്കമുണ്ടായാൽ എന്തു ചെയ്യും? കേരളത്തിൽ ജീവിക്കുമ്പോൾ അയൽക്കാരുമായി ഉണ്ടാകുന്ന തർക്കം പോലെ അല്ല ഓസ്ട്രേലിയയിലെ സ്ഥിതിയെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് ഭൂരിഭാഗം പേർക്കും അറിവുണ്ടാകില്ല. SBS മലയാളത്തിന്റെ ഓസ്ട്രേലിയൻ വഴികാട്ടി എന്ന പരിപാടിയിൽ ഇന്ന് ആ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തൊക്കെ ടെൻഷൻ ഉണ്ടാകുമ്പോഴും ജീവിതത്തിൽ ഏറ്റവുമധികം മനസമാധാനം ആഗ്രഹിച്ച് നമ്മളെല്ലാവരും കയറി ചെല്ലുന്ന സ്ഥലമാണ് സ്വന്തം വീട് അല്ലേ? പക്ഷേ വീട്ടിലെ ആ സ്വൈര്യം കളയാൻ ഒരൊറ്റ അയൽക്കാരൻ മതി. അയൽപ്പക്കത്തുകാരുമായി ഉണ്ടാകുന്ന ചെറിയൊരു തർക്കം പോലും ദീർഘകാലത്തെ അസ്വാരസ്ഥത്തിലേക്കായിരിക്കും നയിക്കുക. അതിപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് ഒരു ഏക്കറേജിലായാലും നഗരമധ്യത്തിലെ ഒറ്റമുറി അപ്പാർട്ട്മെന്റിലായാലും ഒരു ടൗൺ ഹൌസിലായാലും എല്ലാം അയൽപക്കക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അപൂർവമല്ല. അയൽ തർക്കം എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ജീവിക്കുന്നവരുമായി മാത്രം ആകണമെന്നില്ല എന്ന് സിഡ്നി യൂണിവേഴ്സിറ്റി ലോ സ്കൂളിലെ പ്രൊഫസർ ബാർബറ മക്ഡൊണാൾഡ് പറയുന്നു.
I think wherever people live closely together, there will be neighborhood disputes. And sometimes neighborhood disputes arise even when people are not very close together, you know, even when they're a kilometer apart or something like that, because noise can carry across an empty space and a neighbor might block or obstruct entry to somebody else's land in some way.
ഈ അയൽപക്ക തർക്കങ്ങൾ പ്രൈവറ്റ് നോയിസൻസ് അഥവാ സ്വകാര്യ ശല്യം എന്ന സിവിൽ നിയമത്തിന്റെ പരിധിയിലാണ് വരുന്നത്. നിങ്ങളുടെ അയൽപക്കക്കാരന്റെ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമോ ഒക്കെ നിങ്ങൾക്ക് ശല്യമായി മാറാം. ഉദാഹരണത്തിന്, അർദ്ധരാത്രിയിൽ ഉച്ചത്തിൽ പാട്ടുവച്ച് അയൽക്കാരൻ പാർട്ടി നടത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ശല്യമാണ്. ഇത് നോയിസൻസ് നിയമത്തിന്റെ പരിധിയിൽ വരും. രാത്രിയിൽ വീട്ടിൽ നിർമ്മാണ ജോലികൾ നടത്തി ശബ്ദമുണ്ടാക്കിയാലും ഇത് തന്നെയാണ് സ്ഥിതി. നിങ്ങളുടെ വീട്ടിൽ വീഴുന്ന മഴവെള്ളം അയൽപക്കത്തേക്ക് വഴിതിരിച്ചു വിട്ടാൽ അതൊരു ശല്യമാണെന്ന് അയൽക്കാരനും പരാതി പറയാം. ശബ്ദം, പൊടി, വെളിച്ചം, മാലിന്യം, ഗന്ധം, ഇങ്ങനെ നോയിസൻസ് നിയമത്തിന്റെ പരിധിയിൽ വരുന്ന നിരവധി ഘടകങ്ങളുണ്ട്. എന്നാൽ അയൽക്കാരൻ അനുവദനീയമായ രീതിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്പം ശബ്ദം കൂടിയെന്നോ പൊടി പാറിയെന്നോ പറഞ്ഞ് നോയിസൻസ് പരാതി കൊടുക്കാൻ കഴിയില്ല. ഓരോ സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് ഇത് തീരുമാനിക്കുന്നതെന്ന് പ്രൊഫസർ മക്ഡൊണാൾഡ് പറയുന്നു.
Other examples have been keeping animals that attract flies. I mean, obviously this wouldn't be the case if you were in the country and farming areas, but it probably would be the case in an ordinary residential district. A lot depends on the standard of comfort that can be expected in the particular neighborhood. That is an important criterion for whether or not something amounts to a nuisance.
ശല്യക്കാരനായ ഒരു അയൽക്കാരനുണ്ടെങ്കിൽ അയാൾക്കെതിരെ കോടതിയെ സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ കോടതി വ്യവഹാരം ഏറ്റവും അവസാനത്തെ നടപടിയായി മാത്രം കണക്കിലെടുക്കുന്നതാകും ഉചിതം. കാരണം ഇത് ഏറെ ചെലവേറിയതും കാലതാമസമുണ്ടാകുന്നതുമാകാം. മാത്രമല്ല അയൽപക്കവുമായുള്ള ബന്ധം പൂർണ്ണമായും അറ്റുപോകാനും വഴിയുണ്ട്. അതിനാൽ മറ്റു പല മാർഗങ്ങളും ആദ്യം നോക്കാവുന്നതാണ്. അയൽക്കാരെ നേരിൽ ബന്ധപ്പെടുക എന്നത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മധ്യസ്ഥ ചർച്ച അഥവാ മീഡിയേഷനാണ് നിയമപ്രകാരമുള്ള അടുത്ത പോകും വഴി. കമ്മ്യൂണിറ്റി ജസ്റ്റിസ് സെന്ററുകൾ പോലുള്ള സർക്കാർ ഏജൻസികൾ തന്നെ മീഡിയേഷന് വേണ്ടി സൗകര്യം ഒരുക്കുന്നുണ്ട്.
Generally speaking, I think it's a good idea to write a courteous note to your neighbour so that you have proof in writing that you have alerted your neighbour to the problem. I think that would always be a first step to try and give notice that there is a problem, which gives your neighbour an opportunity to do something about it. If things deteriorate or if they don't do anything about it, I think you should always try for mediation.
കാൻബറയിൽ മീഡിയേഷൻ സേവനം നൽകുന്ന സന്നദ്ധ സ്ഥാപനമാണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സർവീസ്. മറ്റേതൊരു മാർഗത്തെക്കാളും അയൽപക്ക തർക്കങ്ങൾ പരിഹരിക്കാൻ മീഡിയേഷനാണ് ഏറ്റവും നല്ലതെന്ന് അതിന്റെ സിഇഒ ആയ മെലിസ ഹേലി പറയുന്നു. എന്താണ് തർക്കത്തിന്റെ കാരണമെന്ന് ഇരുകൂട്ടരെയും മനസ്സിലാക്കാനും അവർക്ക് തന്നെ പ്രശ്നപരിഹാരം കണ്ടെത്താനും സഹായിക്കുകയാണ് മീഡിയേഷനിൽ ചെയ്യുന്നത്. ഭാവിയിൽ തർക്കങ്ങളുണ്ടായാൽ അത് പരിഹരിക്കാനും ഇത് സഹായിക്കുമെന്ന് മെലിസ ഹേലി പറയുന്നു.
And that then gives all parties real ownership and a real empowerment to want to actually make things better going forward. And it's not something you can achieve when you go into an adversarial process where you have one person making a decision on what has just been presented in front of them, and the parties that are actually in the conflict don't actually get to sort it out.
തുറന്ന മനസ്സും പരസ്പര ബഹുമാനവുമാണ് മീഡിയേഷൻ വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത്. പലപ്പോഴും തർക്കത്തിലുള്ള അയൽക്കാർ മാത്രമാകില്ല ഈ മീഡിയേഷനിൽ പങ്കെടുക്കുന്നത്. വൃദ്ധരായ മാതാപിതാക്കൾ മാത്രം താമസിക്കുന്ന വീടാണെങ്കിൽ മക്കളും മീഡിയേഷനിലെത്താം. അപ്പോഴും ഈ പരസ്പര ബഹുമാനം കാത്തുസൂക്ഷിക്കണം എന്നതാണ് പ്രധാനം. ഇനി എന്തായിരിക്കും മീഡിയേഷൻ നടപടിയുടെ ഫലം?
The whole process of mediation brings you up to an end point where you can start negotiating and actually agree to the outcomes. You write it in your own words so that everyone has ownership of what the outcome is, and it should give you a clear path of what to do going forward. If it can't be resolved, it might be that you need to come back for a second mediation because you need to get more information or something like that. And if it can't be sorted out, that is when you then need to go start using a more adversarial process to come to a resolution.
ഇതുവരെ കേട്ടതുപോലെ അത്ര ലളിതമാകണമെന്നില്ല എല്ലാ അയൽപക്ക തർക്കങ്ങളും. യൂണിറ്റുകളിലോ അപ്പാർട്ട്മെന്റുകളിലോ ഒക്കെ ഉണ്ടാകുന്ന തർക്കങ്ങളാണെങ്കിൽ രണ്ടിലേറെ പാർട്ടികൾ ഉൾപ്പെടാം. ഇത് കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. അത്തരമൊരു അനുഭവമാണ് സിഡ്നിയിൽ അപ്പാർട്ട്മെന്റിൽ ജീവിച്ചിരുന്ന ചാമിന്ദ കിരിവാട്ടുടുവ പങ്കുവയ്ക്കുന്നത്. തൊട്ടുമുകളിലുള്ള അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ നിന്ന് ചോർച്ചയുണ്ടായിരുന്നു. ഒരു ദിവസം മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ ചോർച്ച പരിശോധിക്കാൻ ആളെത്തി. അതും ചാമിന്ദ വീട്ടിലില്ലാത്തപ്പോൾ.
So that involves basically filling the balcony with a liquid. It's harmless, but it's got a color like a red in our case. So then one day we happened to come home after work, and the ceiling was red, and there was red liquid pouring down from the ceiling to the floor. So it was a little bit scary, and we were not sure what's going on. So it was a bit overwhelming.
പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഏജൻസി സമീപിക്കുകയാണ് ചാമിന്ദ ആദ്യം ചെയ്തത്. ഒപ്പം NSW ഫെയർ ട്രേഡിന്റെ ഉപദേശവും തേടി. അവസാനം അയൽക്കാരൻ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയെങ്കിലും അതിനായി ഏറെ സമയവും അധ്വാനവും ചെലവിടേണ്ടി വന്നെന്ന് ചാമിന്ദ പറയുന്നു.
The agency didn't know who initiated it. It was one of the members of the strata committee, and because of that, the agency could not give out notice to the tenants, and then the agency had to track down basically who's liable to actually fix the mess that was caused. It took about 3 months from start to end, but there was no root cause or no accountability as to who or what was this incident to happen, but rather they did put some measures in place to allow for better communications in case of something like this.
ഇത്തരത്തിൽ സ്ട്രാറ്റയുള്ള കെട്ടിടങ്ങളിൽ മീഡിയേഷനും തർക്കപരിഹാരവും ഉണ്ടാകുമ്പോൾ ഭാവിയിൽ സമാനമായ തർക്കമുണ്ടായാൽ എന്തു ചെയ്യും എന്ന കാര്യം കൂടി തീരുമാനിക്കണമെന്ന് മെലിസ ഹേലി പറയുന്നു. അപ്പാർട്ട്മെന്റിലായാലും വീട്ടിലായാലും അയൽപക്ക തർക്കമുണ്ടാകുമ്പോൾ എന്താണ് ന്യൂയിസൻസ് എന്ന് മനസ്സിലാക്കാനും മീഡിയേഷന് ആരെ സമീപിക്കണമെന്ന് കണ്ടെത്താനും അത്ര എളുപ്പമാകണമെന്നില്ല. നിങ്ങളുടെ കൗൺസിലാണ് ഇത് കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ള സ്രോതസ്.
Councils can usually direct you to a place to go and seek assistance. There will be mediation services across Australia, some private, some government funded, but your council will have that information. Other than that, you've got your legal aid services as well.
എത്ര സൗഹാർദ്ദപരമായ മീഡിയേഷൻ ആണെങ്കിലും ഒരു അയൽപക്ക തർക്കം കഴിയുമ്പോൾ മനസ്സിലൊരു അസ്വസ്ഥത ബാക്കി നിൽക്കാം. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തർക്കങ്ങൾ ഒഴിവാക്കുക എന്ന് തന്നെയാണ്. അയൽപക്കവുമായി സൗഹൃദമുണ്ടാക്കുകയാണ് അതിന് നല്ല മാർഗമെന്ന് മെലിസ ഹേലി പറയുന്നു.
My number one thing that I always say to people is go and introduce yourself to your neighbour as soon as you move in into your new property. And it doesn't mean you have to be best friends, but I think putting out that olive branch and introducing yourself really does make a huge difference long term.
ഓസ്ട്രേലിയയിൽ അയൽക്കാരുമായി തർക്കമുണ്ടായാൽ എന്തു ചെയ്യണമെന്ന കാര്യമാണ് SBS മലയാളത്തിന്റെ ഓസ്ട്രേലിയൻ വഴികാട്ടി എന്ന പരിപാടിയിൽ ഇതുവരെ പരിശോധിച്ചത്.
SBS മലയാളം പരിപാടികൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.